അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 17. പൗലോസും ശീലാസും അംഫിപോലീസിലും അപ്പോലോനിയയിലും കൂടി സഞ്ചരിച്ചു. അവർ തെസലോനിക്കയിലെത്തി. അവിടെ ഒരു യഹൂദ പള്ളിയുണ്ടായിരുന്നു. യഹൂദരെ കാണുന്നതിന് പൗലോസ് അങ്ങോട്ട് കയറി. അങ്ങനെയായിരുന്നു അവന്റെ പതിവ്. 3 ശബത്തിലും പൗലോസ് യഹൂദരുമായി തിരുവെഴുത്തുകളിൽ നിന്നും സംസാരിച്ചു. പൗലോസ് യഹൂദർക്ക് തിരുവെഴുത്തുകൾ വിശദീകരിച്ചു. ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടിയിരുന്നുവെന്ന് കാണിച്ചു. പൗലോസ് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് പറയുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു.
യഥാർത്ഥ ദൈവത്തെ ആരാധിച്ച ചില യവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഏതാനും പ്രധാനപ്പെട്ട സ്ത്രീകളും ബോധ്യം വന്ന അവരിൽ പലരും പൗലോസിന്റെയും ശീലാസിന്റെയും കൂടെ ചേർന്നു. എന്നാൽ അവിശ്വാസികളായ ചില യഹൂദർ അസൂയാലുക്കളായി ഛന്ദസ്ഥലത്തിന്റെ ചുറ്റും അലഞ്ഞു തിരിഞ്ഞവരിൽ നിന്നും അവർ ഏതാനും ദുഷ്ടരെ വാടകയ്ക്കെടുത്തു. അവർ അനേകം പേരെ കൂട്ടി നഗരത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി. ജനം പൗലോസിനെയും ശീലാസിനെയും തെരഞ്ഞ് യാസോന്റെ ഭവനത്തിലേക്ക് പോയി. അവർ പൗലോസിനെയും ശീലാസിനെയും ജനമധ്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കവരെ കണ്ടെത്താനായില്ല. അതിനാൽ അവർ യാസോനെയും മറ്റേതാനും വിശ്വാസികളെയും നഗര നേതാക്കൾക്ക് മുന്നിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു. ജനങ്ങൾ ആക്രോശിച്ചു,
ഇവരാണ് ലോകമെങ്ങും കുഴപ്പമുണ്ടാക്കിയവർ. ഇപ്പോഴവർ ഇവിടെ എത്തിയിരിക്കുന്നു. യാസോൻ അവരെ തന്റെ വീട്ടിൽ ഒളിപ്പിക്കുന്നു. അവരെല്ലാം കൈസർക്കെതിരായ കാര്യങ്ങൾ ചെയ്യുന്നു. യേശു എന്നൊരു രാജാവ് വേറെയുണ്ടെന്ന് അവർ പറയുന്നു.
നഗര നേതാക്കളും മറ്റുള്ളവരും ഇക്കാര്യങ്ങൾ കേട്ടു. അവർ അസ്വസ്ഥരായി. അവർ യാസോനെയും മറ്റുള്ളവരെയും കൊണ്ട് ചെറിയ പിഴ അടപ്പിച്ച് വെറുതെ വിട്ടു. അതേ രാത്രിയിൽ തന്നെ വിശ്വാസികൾ പൗലോസിനെയും ശീലാസിനെയും ബെരോവയിലേക്ക് അയച്ചു. അവിടെ അവർ എത്തിയപ്പോൾ ഒരു യഹൂദ പള്ളിയിലേക്ക് പോയി. തെസലോനിക്കയിലേക്കാൾ നല്ല യഹൂദരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൗലോസിന്റെയും ശീലാസിന്റെയും വാക്കുകൾ അവർ ഔത്സുക്യത്തോടെ ശ്രവിക്കുകയും തിരുവെഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്തു. അതിലെ കാര്യങ്ങൾ സത്യമാണോ എന്നറിയുവാൻ അവർ ആഗ്രഹിച്ചു. അവരിൽ അധികം യഹൂദരും വിശ്വാസികളായി. അനേകം പ്രധാന യവന സ്ത്രീ പുരുഷന്മാരും വിശ്വാസികളായി. എന്നാൽ ബെരോവയിലും പൗലോസ് ദൈവവചനം പ്രസംഗിച്ചുവെന്നറിഞ്ഞ തെസലോനിക്കക്കാർ അവിടെയുമെത്തി. അവർ ബെരോവക്കാരെ അസ്വസ്ഥരാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. ഉടനെ തന്നെ പൗലോസിനെ വിശ്വാസികൾ കടൽ തീരത്തേക്ക് അയച്ചു. ശീലാസും തിമത്തയോസും അവിടെ തങ്ങി. പൗലോസിനോടൊപ്പം പോയ വിശ്വാസികൾ അവനെ അഥേനയിലേക്ക് കൊണ്ടുപോയി. അവർ പൗലോസിൽ നിന്നും ശീലാസിനും തിമത്തയോസിനും ഒരു സന്ദേശം വാങ്ങി മടങ്ങി. കഴിയുന്നത്ര വേഗം എന്റെ അടുത്തെത്തുക എന്നായിരുന്നു സന്ദേശം. പൗലോസ് അഥേനയിൽ ശീലാസിനെയും തിമത്തയോസിനെയും കാത്തിരുന്നു. നഗരത്തിൽ വിഗ്രഹങ്ങൾ ധാരാളം കണ്ട് കുപിതനായി. യഥാർത്ഥ ദൈവത്തെ ആരാധിച്ച യഹൂദരോടും യവനക്കാരോടും യഹൂദ പള്ളിയിൽ വെച്ച് പൗലോസ് സംസാരിച്ചു. നഗരത്തിലെ ചന്തസ്ഥലത്തു വെച്ച് അവൻ വഴിപോക്കരുമായും സംസാരിച്ചു. ഇത് അവൻ ദിവസേന ചെയ്തു പോന്നു. ഏതാനും എപ്പിക്കൂരിയരായ ചിന്തകരും സ്തോയിക്കരായ ദാർശനികരും അവനുമായി തർക്കത്തിലേർപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു,
താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും അയാൾക്കറിയില്ല. അയാൾ എന്ത് പറയാനാണ് ശ്രമിക്കുന്നത്?
യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സുവിശേഷമായിരുന്നു പൗലോസ് പറഞ്ഞിരുന്നത്. അതിനാൽ അവർ പറഞ്ഞു,
അവൻ മറ്റു ചില ദൈവങ്ങളെപ്പറ്റി പറയും പോലെ.
അവർ പൗലോസിനെ പിടിച്ച് അരയോപക സഭയിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു,
നിങ്ങൾ ഉപദേശിച്ചു വരുന്ന പുതിയ ആശയങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും നിങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പുതുമയുള്ളതാണ്. മുമ്പ് ഞങ്ങൾ ഇത് കേട്ടിട്ടേയില്ല. ഈ വചനങ്ങളുടെ അർത്ഥം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
എല്ലാ അഥേനക്കാരും അവിടെ താമസിച്ചിരുന്ന മറ്റു രാജ്യക്കാരും എല്ലാ പുതിയ ആശയങ്ങളെപ്പറ്റിയും സംസാരിക്കാൻ തങ്ങളുടെ സമയം മുഴുവൻ അവർ ഉപയോഗിച്ചു. പിന്നീട് പൗലോസ് അരയോപക സഭയ്ക്ക് മുന്നിൽ നിന്നു. പൗലോസ് പറഞ്ഞു,
അഥേനക്കാരെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ ഭക്തരാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ നഗരത്തിലൂടെ കടന്നുപോകവേ ഞാൻ നിങ്ങളുടെ ആരാധനാസ്ഥലങ്ങൾ കണ്ടു. അജ്ഞാത ദൈവത്തിന് എന്നെഴുതി വച്ചിരിക്കുന്ന യാഗവേദി ഞാൻ കണ്ടു. നിങ്ങൾ അറിയാത്ത ദേവനെ ആരാധിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവവും അത് തന്നെ. ആ ദൈവമാണ് ഈ ലോകവും അതിലെ സകലവും സൃഷ്ടിച്ചത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവാണവൻ. മനുഷ്യൻ നിർമ്മിച്ച ആലയങ്ങളിൽ അവൻ വസിക്കുന്നില്ല. ജീവനും ശ്വാസവും മറ്റെല്ലാം തന്നെയും മനുഷ്യന് നൽകുന്ന ഒരുവൻ ഈ ദൈവമാകുന്നു. അവന് മനുഷ്യരിൽ നിന്ന് ഒരു സഹായവും ആവശ്യമില്ല. ആവശ്യമുള്ളതെല്ലാം ദൈവത്തിനുണ്ട്. ഒരു മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം തുടങ്ങി. അവനിൽ നിന്ന് ദൈവം വ്യത്യസ്തരായ എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യരെ സൃഷ്ടിച്ചു. ലോകത്തിലെമ്പാടും വസിക്കാൻ ദൈവം അവരെ സൃഷ്ടിച്ചു. അവർ എപ്പോൾ എവിടെ വസിക്കണമെന്ന് ദൈവം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യർ തന്നെ തിരയണമെന്ന് ദൈവം തീരുമാനിച്ചു. എല്ലായിടവും അവർ തന്നെ തിരഞ്ഞു കണ്ടുപിടിക്കണമെന്ന് ദൈവം കാംക്ഷിച്ചു. എന്നാൽ അവൻ നമ്മളിൽ നിന്ന് ഒട്ടും അകലെയല്ല. നമ്മൾ അവനോടൊത്ത് വസിക്കുന്നു, നമ്മൾ അവനോടൊത്ത് നടക്കുന്നു, നമ്മൾ അവനോടൊപ്പമാണ്. നിങ്ങളുടെ സ്വന്തം ലേഖകർ പറഞ്ഞിട്ടുണ്ട്, നാം അവന്റെ സന്താനങ്ങളാണ്. നമ്മൾ ദൈവത്തിന്റെ സന്താനങ്ങളാണ്. സ്വർണം, വെള്ളി, കല്ല് ഇവ കൊണ്ട് മനുഷ്യന്റെ സങ്കല്പത്തിലും കൈവേലയിലും ഉണ്ടാക്കപ്പെട്ട രൂപമാണ് ദൈവമെന്ന് നിങ്ങൾ കരുതരുത്. മുമ്പ് ആളുകൾ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, പക്ഷേ ദൈവം അത് അവഗണിച്ചു. എന്നാൽ ഇന്ന് ദൈവം എല്ലായിടങ്ങളിലുമുള്ള എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്നു. ലോകത്തിലെ മുഴുവൻ ആളുകളെയും വിധിക്കുന്ന ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ നീതിപൂർവം പെരുമാറും. അത് ചെയ്യാൻ അവനൊരു മനുഷ്യനെ നിയമിക്കും. വളരെ പണ്ട് തന്നെ ദൈവം ആ മനുഷ്യനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചു കഴിഞ്ഞു. അവനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വഴി ദൈവം എല്ലാവർക്കും അത് കാണിച്ചു കൊടുത്തു.
യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി കേട്ടപ്പോൾ ചിലർ ചിരിച്ചു. അവർ പറഞ്ഞു,
ഇതേപ്പറ്റി ഞങ്ങൾ നിന്നിൽ നിന്ന് പിന്നെ കേട്ടുകൊള്ളാം.
പൗലോസ് അവരെ വിട്ടുപോയി. എന്നാൽ ചിലർ പൗലോസിൽ വിശ്വസിക്കുകയും അവനോടൊപ്പം ചേരുകയും ചെയ്തു. വിശ്വാസികളായി ചേർത്തവരിൽ ഒരാൾ ദിയോനസിയോസ് ആയിരുന്നു. അയാൾ അരയോപക സഭയിലെ അംഗമായിരുന്നു. മറ്റൊരു വിശ്വാസി ദമരീസ് എന്നൊരു സ്ത്രീ ആയിരുന്നു. മറ്റു ചിലരും വിശ്വാസികളായി ചേർന്നിരുന്നു.